പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്ക് പേരൂരുവാൻ കാരണഭൂതനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ ദിനത്തിൽ അങ്ങ് ആരാധിപ്പാനായി ഞങ്ങൾ ഇപ്പോൾ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുന്നു. അടുത്ത വചനം ഞങ്ങളെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇന്ന് പകൽക്കാലം അങ്ങ് സംസാരിക്കണമേ. കർത്താവേ, അടുത്ത വചനത്തിലെ അത്ഭുതങ്ങളെ കാണുന്ന കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ബലഹീനടിയനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ക്രൂശിന് മറന്നു നിൽപ്പാനുള്ള യോഗ്യത എനിക്ക് തരണമേ. കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഏറ്റവും പ്രസാരമായിരിക്കുമാറാകണമേ. ആമേൻ. പ്ലീസ് ബി സീറ്റ്. ഫോർ അവർ ഷോർട്ട് റിഫ്ലക്ഷൻ ദിസ് മോർണിംഗ്, പ്ലീസ് ടേൺ വിത്ത് മീ ടു ദി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 18. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ദെൻ ദ ലോർഡ് ഗോഡ് സെഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി അലോൺ. ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ ആസ് ഹിസ് പാർട്ട്ണർ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഐ നോ ഇറ്റ്സ് എ വെരി ഫെമിലിയർ പാസേജ് ഫോർ ഈച്ച് വൺ ഓഫ് അസ് ആൻഡ് വി ഹാവ് ഹേർഡ് ആൻഡ് റെഡ് ദിസ് പാസേജ് മെനി നമ്പർ ഓഫ് ടൈംസ്. ദ മാൻ ഹും ഗോഡ് ക്രിയേറ്റഡ് ആൻഡ് പ്ലേസ്ഡ് ഇൻ ദി ഏദൻ ഗാർഡൻ, ഹി ഹാഡ് എവ്രിതിങ്, everything he needed. Beautiful Eden garden was a wonderful place, a very wonderful place that everyone dreams of staying. The Bible gives us a list of the blessings or wonders in the Eden garden. Land with the finest gold, aromatic resin and onyx. മലയാളത്തിൽ അതിന് ഗുൽഗുലുവിൻ്റെ ദേശം എന്നൊക്കെ പറയുന്നു, അതാണ് നമുക്ക് കൃത്യം അറിയില്ല. മേൽത്തരമായ പൊന്നുള്ള ഒരു സ്ഥലമായിരുന്നു ഈഡൻ ഗാർഡൻ. ആൻഡ് ഫോർ ബ്യൂട്ടിഫുൾ റിവേഴ്സ് ഫ്ലോയിങ് അറൌണ്ട് ദ ഗാർഡൻ ഓഫ് ഈഡൻ, പിഷോൻ, ഗിഹോൺ, ടൈഗ്രിസ് ആൻഡ് യൂഫ്രട്ടീസ്. A garden with a gorgeous landscape, variety of nutritious fruits and vegetables. And God gave authority to man over everything in Eden Garden. So it was a wonderful place. But still Adam was found unhappy. ഇതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആദാമിന് എന്തോ ഒരു കുറവ് അവിടെ ഉള്ളതായിട്ട് ദൈവം കാണുകയാണ്. ആ കുറവിൻ്റെ കാരണം വേദവസ്തു തന്നെ പറയുന്നുണ്ട്. എന്താണ്? അവൻ ഏകനായിരുന്നു. ഹി വാസ് ഓൾ അലോൺ. ഈവൻ ദോ ഹി ഹാഡ് എവ്രിതിങ് അറൗണ്ട് ഹിം, ഹി വാസ് ഓൾ അലോൺ. അതുകൊണ്ട് ദൈവം എന്താണ് പറയുന്നത്? ഞാൻ അവന്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അതുകൊണ്ട് ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി അലോൺ. ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ ആസ് ഹിസ് പാർട്ണർ. ഇപ്പം മലയാളത്തിലെ ആ വാക്ക് കുറച്ചുകൂടെ വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് തുണയുണ്ടാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. പാർട്ട്ണർ എന്നതിനേക്കാളും കുറച്ചുകൂടെ ആസ്വാദ്യമായി തോന്നുന്ന വാക്കാണ് ഞാൻ അവന് തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ മനുഷ്യന് മാത്രമുള്ള ഒന്നാണ് തുണ. മൃഗങ്ങൾക്ക് ഉള്ളത് എന്താണെന്നറിയാമോ? മൃഗങ്ങൾക്കുള്ളത് ഇണയാണ്. അപ്പോൾ തുണയും ഇണയും തമ്മിൽ വ്യത്യാസം നമുക്കറിയാം. തുണ എന്നുള്ളത് ഇറ്റ് ഇസ് ഫോർ എ ലോങ് ടൈം, ഇറ്റ്സ് ലോങ് പീരിയഡ്. ഇണ മെയ്റ്റ്, ദാറ്റ്സ് ജസ്റ്റ് ടെമ്പററി. അപ്പോൾ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അവൻ്റെ തുണ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അവനൊരു തുണയെ, തക്കതായ ഒരു തുണയെ കൊടുക്കും. അവൻ ഏകനായിരിക്കും നന്നല്ല. പിന്നീട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവിടെയാണ് എങ്ങനെയാണ് ദൈവം ഒരു തക്കതായ തുണയെ മനുഷ്യന് കൊടുക്കുന്നത്. Chapter 2 verse 19 to 23. Now the Lord had formed out of the ground all the wild animals and all the birds in the sky. He brought them to the man to see what he would name them. And whatever the man called each living creature, that was its name. So the man gave names to all the livestock, the birds in the sky, and all the wild animals. But for Adam, no suitable helper was found. So the Lord God caused the man to fall into deep sleep. And while he was sleeping, he took one of the man's ribs and then closed up the place with flesh. Then the Lord God made a woman from the rib he had taken out of man, and he brought her to the man. The man said, "This is now bone of my bones and flesh to my flesh. She shall be called woman, for she was taken out of man." നമുക്കറിയാം, അതിൽ വിവരിക്കുന്നില്ല. എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യൻ, ദൈവം ഉണ്ടാക്കിയ എല്ലാ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും മനുഷ്യന് മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷെ അതിൽ നിന്നൊന്നും മനുഷ്യന് തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അവയ്ക്കെല്ലാം മനുഷ്യൻ പേര് നൽകി, പല അവൻ വിളിച്ചതല്ല അവർക്ക് പേരായി. പക്ഷേ ഈ മൃഗങ്ങളിൽ നിന്നൊന്നും, ജീവജാലങ്ങളിൽ നിന്നൊന്നും മനുഷ്യന് തക്കതായിട്ടുള്ള ഒരു കമ്പാനിയനെ കണ്ടെത്തുവാൻ, ഒരു തുണയെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം അവനൊരു ഗാർഡനെത്തി വരുത്തിയെന്നും അവൻ്റെ വാരികളിൽ നിന്ന് ഒന്നെടുത്ത് അതിൽ നിന്നൊരു സ്ത്രീയെ ഉണ്ടാക്കിയെന്നും, ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, ഇതെൻ്റെ അസ്ഥിക്ക് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസവുമാകുന്നു. നരിൽ നിന്നെടുത്തുകൊണ്ട് അവൾക്ക് നാരി എന്ന് പേരാകും എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഏദൻ തോട്ടത്തിൽ ദൈവം അവിടെ തുടക്കം കുറിക്കുകയാണ്. So God initiates the family, the concept of family, from the Garden of Eden. But unfortunately, the Eden narrative has been used through history to blame women for the origin of sin in the world and legitimate the subordination of women to men. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് പുരുഷന്മാർ പറയുന്നല്ലേ. ബട്ട് ദ മോഡേൺ സ്കോളർഷിപ്പ് ദ ചലഞ്ചസ് ദിസ് വ്യൂ ആൻഡ് ദേ ആർഗ്യൂ ദാറ്റ് ദ വുമൻ ഡസ് നോട്ട് ഇൻ ഫാക്ട് ഹാവ് എ സെക്കൻഡറി പ്ലേസ് ഇൻ ദ ക്രിയേഷൻ സ്റ്റോറി. വൈ? ബിക്കോസ് ദ വേർഡ് ആദാം, ദ റൂട്ട് വേർഡ് ഹിബ്രു ഇഷ്, when we translate this word, the root word Hebrew, and when we take the general sense, it translates as humanity, not man. Last is humanity. So the first person is understood to be a human without gender or containing both genders. The ish, the root word ish, is understood as a human without gender or containing both genders. So the woman Isha, the word for woman in the Hebrew root is Isha. Isha comes out of Ish. So Isha and Ish are created simultaneously with equal status. That's what the deep understanding of the text gives. They were equal status. So when they sinned, they both sinned together. The man and woman sinned together. That's what the modern scholarship says. അതുകൊണ്ട് ഇനി നമുക്ക് സ്ത്രീകളെ മാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. വലിയ ആശ്വാസമായി തോന്നല്ലേ. ഒരിക്കലും ഞാൻ അതിൻ്റെ ഹീബ്രൂ റൂട്ടിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയം ഇന്ന് ഫാമിലി ആകുന്നുണ്ട്. അപ്പോൾ ഏദനിൽ ദൈവം ഇനീഷ്യേറ്റ് ചെയ്ത ഒരു കൺസെപ്റ്റ്, ഫാമിലി, കുടുംബം എന്നുള്ള കൺസെപ്റ്റ്. അതുകൊണ്ട് ഫാമിലി ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചർച്ച് ഓൾവേസ് ടീച്ചേഴ്സ് ഫാമിലി ആസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സമ്മാനമാണ് നമ്മുടെ കുടുംബം. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഫാമിലി ഇസ് ദ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഫ്രം വയർ ഈച്ച് പേഴ്സൺ ട്രഷേഴ്സ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഇത്തോസ് ഇൻ ദർ ലൈഫ്. ഇറ്റ്സ് എ ക്രാഡിൽ ഓഫ് ദ ഹ്യൂമൻ സിവിലൈസേഷൻ. ദാറ്റ്സ് വൈ ദ ഫാമിലി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. And when we read further the text, the first family that God initiated in Eden was destroyed or disturbed. And we know the whole the story, how the Satan deceived them and how they fall into sin. So the same enemy who disturbed and destroyed the first family in Eden is still active even today in different form, in different ways. So we need to guard our family. How can we guard our family? By giving God the prime place in our family. That is the only way we can guard our family against the forces of evil. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ ഏത് വിധേനയും കുടുംബങ്ങളെ ശിഥിലമാക്കണം എന്നുള്ളതായ ലക്ഷ്യത്തോടെ അന്ധകാരത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന ലോകത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. ഏത് വിധേനയും കുടുംബങ്ങളെ ശിഥിലമാക്കുക, കുടുംബങ്ങളെ ശിഥിലമാക്കുന്നതിലൂടെ വ്യക്തികളെയും സമൂഹത്തെയും ശിഥിലമാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പരിപാലിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അതിനൊരേ ഒരു മാർഗം നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. The book of Joshua chapter 24, the last chapter in the book of Joshua. I want you to go back home and read the chapter, book of Joshua chapter 24 today before you go to bed. It talks about that Joshua gathered the tribes of whole Israel in Shechem Valley. And he was giving his final sermon to the whole Israel tribe. It's a long sermon. Long preaching of Joshua is found in chapter 24, where he talks about the whole history of the Israelites, the whole history of their 40 years desert journey. He talks about how God rescued them from the hands of bondage, and how God fed them in the wilderness, and how God cared for them in the wilderness. Whole story was summarized in a sermon. Starting from their deliverance from Egypt till their settlement in Canaan, the entire history is summarized in Joshua's sermon at Shechem Valley. And whole people were listening to Joshua. Whole tribe were listening to Joshua. After his sermon, or after his preaching, Joshua makes a very significant statement. In 15, verse 15 of chapter 24, he says, "Now if you are unwilling to serve the Lord," he's saying that, Israelites, see how God has brought you thus far. God has rescued him miraculously from the hands of the Pharaoh. And he was faithful throughout your last 40 years of desert journey. He fed you with the manna, and he opened water from the rock, and he rescued you from the hands of your enemies, and he healed your disease. So many things. And again he says, and now if you are unwilling to serve the Lord, after receiving all these benefits, all these blessings, if you are still unwilling to serve the Lord, choose this day whom you will serve. Whether the gods your ancestors served in the region beyond the river or the gods of the Amorites in whose land you are living. So now you have to make a decision. You have to make a choice. Whom you are going to serve. To whom you are going to give prime place in your family. To whom you are going to give prime place in your life. It's time for you to make a decision. And he says, but as for me and my household, we will serve the Lord. My household, we will serve the Lord. Now it's your turn to make a choice. We have entered into a new year of 2025. And it's our turn to make a choice to whom we are going to give prime place in our personal life, in our family. Are we really giving God the prime place in our family? That's an important question. John Chrysostom, one of the famous early church fathers, he summarized the whole concept of family into a single word. He called a family as ecclesiola. Ecclesiola means the miniature of a church. He said, every family is a miniature of a church, ecclesiola. In a church, there is worship, there is song, singing, prayer. So, how much importance are we giving to worship in our family? That's an important question. How much importance we are giving for prayer in our family? How many of us have regular family prayer? How many of our families has regular meditation of the Word of God? We have number of, you know, so many Bibles in our homes of different version, of different size, different price, different color. But how many of us giving importance to the Word of God? That's very, very important. So we need to take a decision today. We need to create such habit of having prayer together, the whole family coming together, praying together. Family meditating on the Word of God. That's the only way to guard our family against the forces of evil. A family becomes strong when its members blend together in mutual love and respect. So relationship between the members of the family is very important. Relation between husband and wife, parent and children, very, very important in the family. CSI, when you look into the CSI order of marriage, there are so many pledge oaths. ഉടമ്പടികൾ അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. സി എസ് ഐ മാരേജ് ഓർഡർ നോക്കിയാൽ നിങ്ങളുടെ വിവാഹ സമയത്ത് നിങ്ങളെടുത്ത ഉടമ്പടികളൊക്കെ ഓർക്കുന്നുണ്ടോ? ഹൗ മെനി ഓഫ് യു റിമൂവ് ഫർ ദോസ് പ്ലഡ്ജ് ഓത്ത്സ് യു ആർ ടേക്കൺ ദ ടൈം ഓഫ് യുവർ വെഡിങ് ബിഫോർ ദ സ്റ്റാർട്ടിംഗ് ബിഫോർ ദ ഓൾട്ടർ. എൻ്റെ പൊന്നെ വെച്ചാൽ അന്ന് വേറെ എന്തൊക്കെ കാര്യം ഓർക്കണമായിരുന്നല്ലേ. ചിലതൊന്നും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വന്ന് നിൽക്കുന്ന നവവധുവിനെയും വരനെയും അൾത്താരുടെ മുമ്പിൽ നിർത്തിയിട്ട് അവർ ഇരു കരങ്ങളും ചേർത്ത് പിടിച്ചിട്ട് ആദ്യം അവരെടുക്കുന്ന ഒരു ഓത്തുണ്ട്. എന്താണ്? ഇന്നയാളാകുന്ന ഞാൻ, ഇന്നയാളാകുന്ന നിന്നെ, നിങ്ങളെ ഇന്ന് മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിസ്മയപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. ഇത് ഒന്നാമത്തെ ഉടമ്പടി. ഐ ടേക്ക് യു ടു ബി മൈ വൈഫ് ഓർ ഹസ്ബൻഡ് ടു ഹാവ് ആൻഡ് ടു ഹോൾഡ് ഫ്രം ദിസ് ഡേ ഫോർവേഡ് ഫോർ ബെറ്റർ ഫോർ വേഴ്സ് ഫോർ റിച്ചർ ഫോർ പുവർ ഇൻ സിക്നെസ് ആൻഡ് ഇൻ ഹെൽത്ത് ടു ലവ് ചെറിഷ് ആൻഡ് പ്രൊട്ടക്റ്റ് ടിൽ ഡെത്ത് അസ് ഡു ഡിപ്പാർട്ട് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഹോളി ലോ ആൻഡ് ടു ദിസ് ഐ ഗീവ് യു മൈ പ്ലഡ്ജ്. ദിസ് ഈസ് എ ഫസ്റ്റ് പ്ലഡ്ജ്. ഈ ഒരു ഉടമ്പടി എടുത്തുകൊണ്ടാണ് വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഓർത്തോണം, നമ്മൾ ഉടമ്പടി എടുത്ത ദൈവത്തിന് മുമ്പാകെ എന്താണ്? മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ സമ്പത്തിലും ദരിദ്രം ദീനത്തിലും ദുഃഖത്തിലും നിന്നെ സ്നേഹിപ്പാൻ ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി നിൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഫ്ലഡ്ജ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹ ആശീർവാദത്തിലേക്ക് പോകുന്നത്. വിവാഹം ആശീർവദിക്കുന്ന മുമ്പായിട്ട് ഓരോ പുരോഹിതനും നിശ്ചയമായി ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ വിശ്വാസമനുസരിച്ച് പുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് വിവാഹം നടത്തുന്നത്. അപ്പോൾ there is a question that every priest must ask before solemnizing any wedding. എന്താണെന്നറിയാമോ? ആ ചോദ്യം ഇങ്ങനെയാണ്: വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവത്തെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി ഈ നിൽക്കുന്ന പേര് പറയും, ഈ നിൽക്കുന്ന ഇന്നയാളെ നിൻ്റെ ഭർത്താവായി അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയായി നീ കൈക്കൊള്ളുമോ? നീ ഇവനെ അല്ലെങ്കിൽ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും, പിന്നെ ചോദ്യമുണ്ട്, നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് അല്ലെങ്കിൽ ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. Will you have this woman or man to be your wife or husband and cleave to her or him alone? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിൽക്കുന്ന സ്ത്രീയോട് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഭർത്താവിനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? Will you be faithful in your marriage relationship? That's one of very important question. ഇന്ന് കുടുംബജീവിതങ്ങളിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വി നീഡ് ടു ആസ്ക് അവർ സെൽഫ്, ഐ എം ഐ ഫെയ്ത്ത്ഫുൾ ഇൻ മൈ മാരേജ്? ഐ എം ഐ ഫെയ്ത്ത്ഫുൾ ഇൻ മൈ ഫാമിലി ലൈഫ്? ബിക്കോസ് എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് കവനന്റ്, എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് പ്ലഡ്ജ്, എനി റിലേഷൻഷിപ്പ് ഔട്ട് ഓഫ് ദിസ് പ്ലഡ്ജ് ഇസ് അഡൾട്ടറി ഫോർ ദ ചർച്ച്. അപ്പോൾ അവർ പറയുന്നു ഞാൻ ചെയ്യും, പുരുഷൻ പറയുന്നു ഞാൻ ചെയ്യും, സ്ത്രീ പറഞ്ഞു ഞാൻ ചെയ്യും. അതിനുശേഷമാണ് വെഡിങ് റിങ് കൊടുക്കുന്നത്, വിവാഹമോതിരം ഇടുന്നത്. വിവാഹമോതിരം എന്തിനാണ് ഇടുന്നത്? വിവാഹമോതിരം ഇട്ടിട്ട് എന്ത് ചെയ്യും? ആ വിവാഹമോതിരത്തെ പിടിച്ചുകൊണ്ടൊരു പ്ലഡ്ജ് പറയും അല്ലേ. ഇത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത് നിങ്ങളെന്നെ കണ്ണു അന്തിച്ച് നോക്കുന്നവരെ കണ്ടില്ലാത്തതുപോലെ വിവാഹമോതിരത്തെ പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്ലഡ്ജ് പറയും. എന്താണ് പ്ലഡ്ജ് പറയുന്നത്? നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായി ഈ ഈ മോതിരം കൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നു. ദ സിംബൽ ഓഫ് എറ്റേണൽ ഫെയ്ത്ത്ഫുൾനെസ്, അൺകണ്ടീഷണൽ ലവ്. ഇത്രയൊക്കെ ഉടമ്പടികൾ എടുത്തിട്ടാണ് വിവാഹത്തിലെ കുടുംബത്തിലെ നിങ്ങൾ പ്രവേശിച്ചത്. അതുകൊണ്ട് ദ ഇമ്പോർട്ടൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എ ഫാമിലി ലൈഫ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് when he writes to the letter to the Ephesians and Colossians, he repeatedly says, wives, be subject to your husbands as you are to the Lord, for the husband is the head of the wife just as Christ is the head of the church, the body of which he is the savior. Again he says, husbands should love their wives as they do their own bodies. He who loves his wife loves himself. For no one ever hates his own body, but he nourishes and tenderly cares for it, just as Christ does for the church. ഭാര്യമാരെ ഭർത്താവിന് കീഴടങ്ങിയിരിപ്പീൻ. ഇപ്പോൾ കീഴടങ്ങുക എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പം ഒരു വലിയ വിഷമമാണ്. കാരണം കീഴടങ്ങുന്നത് എപ്പോഴാണ്? കീഴടങ്ങുന്ന ഒരാളെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് കീഴടങ്ങുന്നല്ലേ. ഇത് അതല്ല ശരിക്കും അതിൻ്റെ റൂട്ട് നോക്കി. കീഴടങ്ങുന്ന വെച്ചാൽ സബ്മിസീവ് ഔട്ട് ഓഫ് റെവറൻസ്, സ്നേഹം കൊണ്ട് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്, ബഹുമാനം കൊണ്ട്. പിന്നീട് പറയുന്നുണ്ട് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഹസ്ബൻഡ്സ് ലവ് യുവർ വൈവ്സ് ആൻഡ് നെവർ ട്രീറ്റ് ദം ഹാർഷ്ലി. മലയാളത്തിൽ അതിനോട് അവരോട് കയ്പായിരിക്കരുതെന്നാണ് പറയുന്നത്. കയ്പായിരിക്കരുത്, നെവർ ട്രീറ്റ് ദം ഹാർഷ്ലി. സോ ദീസ് ആർ ഇമ്പോർട്ടൻസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ഫാമിലി. അഗെയിൻ പോൾ വാണ്ട്സ് ദ ചിൽഡ്രൻ ഇൻ ദ ഫാമിലി. ഇതാണ് പറയുന്നത്, ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഇൻ എവറിഥിങ് for this is your acceptable duty in the Lord. Children, you must obey your parents. In a family, it's not an optional thing, it is a mandatory for the children to obey their parents. That's very important. And of course, it's very complicated also to put it in practice in these days. But the Bible clearly says you must obey your parents in everything, for this is your acceptable duty in the Lord. The children must obey their parents. It's mandatory. And again, Paul warns the fathers. In Colossians, book of Colossians, chapter 3, 21, Paul says, fathers, do not provoke your children or they may lose heart. In Ephesians 6:4, and fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord. Both in the book of Colossians and Ephesians, Paul gives a separate warning to the fathers, or instruction to the fathers, to not to provoke their children. And I was, being a father, I was curious to know why Paul was repeatedly warning the fathers in both Ephesians and Colossians. And I found it was because of the nature of the men, both in church in Ephesus and in Colossians. And they often insisted others to obey what they prefer. That was the problem with the men in both the Ephesian church and the Colossian church. And we know the tension between the Gentile Christians and Jewish Christians prevailed in both Ephesian church and Colossian church. The men were so adamant. They often insisted others to follow or obey what they wish. That was their nature. That's why I think Paul repeatedly warning the fathers not to provoke your children. The Jewish Christians, the father, the men, they always insisted to follow the law also, instead of along with the gospel, they want to follow the law. But the new generation Christians in both the churches, they just follow the teaching of the apostles. There was a tension both in Ephesian church and the Colossian church. The men were so possessive. And this can happen even in our families. Sometimes the fathers can be very, very possessive. They want everyone to obey whatever they command. You know, I am also a father. That's why I'm putting myself there. I want everyone in my family to obey my commands without asking a question. But Paul clearly says, do not provoke your children. Accept your children. Listen to them. listen their views. Don't try to impose anything upon your children. Accept their dignity. That's very important in a family life. In many houses, I have noticed, within my last many years of the pastoral ministry, a kind of anonymous cot in a plaque written, something like that. Christ is the head of the home, unseen guest of every meal, the silent listener to every conversation. And I like the last phrase, the silent listener to every conversation. Christ is a silent listener in our family to every conversation. Conversation that we make with each other. Husband to the wife, wife to the husband, parent to the children each and everything that we talk, always remember that Christ is a silent listener, every word. And we are accountable for every word that we speak in our family. So in this Family Sunday, I just want to encourage all of you to guard your family against the forces of evil. Give God the prime place in your family. And we need to make a decision as Joshua made in the Shechem Valley. But as for me and my household, we will serve the Lord. Amen.